ओम शांति। मनशांति अथवा पीस ऑफ माइंड इन നമ്മുടെ സമൂഹത്തിലെ വളരെയധികം പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വിഷയമാണല്ലോ. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് ഒരിക്കല് ന്യൂസ് പേപ്പറിലോ മാഗസിനിലോ കണ്ട ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂണിലെ ചിത്രം ഇങ്ങനെയായിരുന്നു, കുറച്ച് പേര് യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പൊ അതിന്റെ മുകളില് എഴുതിയിട്ടുണ്ടായിരുന്നു, വി ആർ അറ്റ് വാർ. ഒരു ഗ്രൂപ്പ് ചോദിക്കുകയാണ് ഫോർ വാട്ട്, അപ്പൊ അതിന്റെ ആൻസർ ഫോർ പീസ്. വി ആർ അറ്റ് വാർ ഫോർ പീസ്. വളരെയധികം വിരോധാഭാസം നിറഞ്ഞ ഒരു ചിത്രീകരണമായിരുന്നു. വളരെ വിവേകശാലികളായ ആരോ ഒരു കാർട്ടൂണിസ്റ്റ് തയ്യാറാക്കിയ ആ കാർട്ടൂൺ ആരെയും ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നാം നോക്കിക്കഴിഞ്ഞാൽ, അഥവാ സാമൂഹിക ജീവിതം നാം ഇതിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ശാന്തിക്ക് വേണ്ടി അഥവാ സമാധാനത്തിന് വേണ്ടി ഹിംസാത്മകമായ ഒരു മാർഗത്തിലേക്കുള്ള യാത്ര, അതാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ സാധാരണ നമ്മൾ പറയുമല്ലോ, ലക്ഷ്യം എത്രത്തോളം ഉയർന്നതാണ് അതിനനുസരിച്ച് വേണം ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നാം സ്വീകരിക്കുന്ന മാർഗം. ലക്ഷ്യത്തെ പോലെ തന്നെ ശ്രേഷ്ഠമായിരിക്കണം മാർഗം. ശാന്തി അഥവാ സമാധാനം നമുക്ക് ജീവിതത്തിൽ വേണം, അത് പരമോന്നതമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന മാർഗവും അതേപോലെ തന്നെ സർവശ്രേഷ്ഠ മാർഗമായിരിക്കും. ആ സർവശ്രേഷ്ഠ മാർഗത്തിലൂടെ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ മാത്രമേ ആ ലക്ഷ്യപ്രാപ്തിയെ നമുക്ക് സദാകാലത്തേക്ക് നിലനിർത്താൻ കഴിയൂ, അഥവാ സമാധാനപൂർണമായ ഒരു ജീവിതം. ആ ലക്ഷ്യപ്രാപ്തിയെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അന്ത്യം വരെ സദാകാലത്തേക്ക് നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന ജീവിത മാർഗവും അതേപോലെ തന്നെ സർവശ്രേഷ്ഠമായിരിക്കുക തന്നെ വേണം. അപ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെല്ലാവരും ഓട്ടത്തിലാണ്, എല്ലാവരും ഓടുകയാണ്, നെട്ടോട്ട് ഓടുകയാണ് എന്ന് പറയും ജീവിതത്തിൽ. കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി നമ്മൾ ജീവിതത്തിന്റെ ബാല്യാവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ യൗവനാവസ്ഥയിലായിക്കോട്ടെ വൃദ്ധാവസ്ഥയിൽ സമസ്ത ജീവിത രംഗങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാൽ ആർക്കും ഒന്നും തന്നെ ഒന്നിനും സമയമില്ല. എല്ലാവരും തിരക്കോടി ചോടിക്കൊണ്ടിരിക്കുക, എന്തിനു വേണ്ടി ഓടണേ? ഇത് ചോദിച്ചാൽ എന്താ ഉത്തരം? പണ്ട് നമ്മൾ പറയില്ലേ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, ഈ മൂന്ന് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കൂ, ഭക്ഷണവും പ്രാപ്തമാകണ, പാർപ്പിടവും പ്രാപ്തമാക്കി, വസ്ത്രവും കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഓട്ടം നിൽക്കണില്ലല്ലോ, പിന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും നേടിക്കഴിഞ്ഞാലും, ഇത് മൂന്നും പ്രാപ്തമാക്കിയവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മനസമാധാനം അഥവാ മനഃശാന്തി എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നം പോലെ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അഥവാ വസ്തുത എന്താണ്? കേവലം ഭൗതികമായ വസ്തുക്കള് അഥവാ സൗകര്യങ്ങൾ നമ്മൾ കൂട്ടിവെക്കുന്നതിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ശാന്തി അഥവാ മനഃശാന്തി. ശാന്തി എന്നുള്ള ശബ്ദം മാത്രം നമ്മൾ പറയാറില്ലേ, എപ്പോഴും മനഃശാന്തി എന്നാ പറയണത്, മനസമാധാനം എന്നാ പറയണത്. അതിൽ തന്നെ അണ്ടർസ്റ്റൂഡാണ് ശാന്തി മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാ, സമാധാനം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാ. മീൻസ് അത് മനസ്സിൽ നിന്ന് വരേണ്ടതാണ് അല്ലേ. പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് മുതല് സാധാരണ പഠിക്കാറുണ്ടല്ലോ കസ്തൂരിമാന്റെ കഥ. കസ്തൂരിമാന്റെ പ്രത്യേകത എന്താണ്? കസ്തൂരിമാൻ അതിന്റെ നാഭിയിൽ നിന്ന് സദാ കസ്തൂരിയുടെ സുഗന്ധം വന്നുകൊണ്ടിരിക്കും. പക്ഷേ മാൻ ഒരു മൃഗമാണല്ലോ, അതിന് ആ ചിന്താശക്തിയോ വിവേചന ശക്തിയോ ഇല്ലാത്തത് കാരണം തന്റെ നാഭിയിൽ നിന്നാണ് കസ്തൂരിയുടെ മണം വന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ശക്തി ആ മൃഗത്തിനില്ല. അത് കാരണം പാവം രാവിലെ ഉണർന്നു എഴുന്നേറ്റ് കഴിഞ്ഞാല് ഈ കസ്തൂരിയുടെ സുഗന്ധം നേടിയിട്ട് ഓടുക ചെയ്യുന്നു, അലയുകയാണ്. ഓരോ പാറക്കൂട്ടങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം പോയിട്ട് തിരയും, മരക്കൂട്ടങ്ങളുടെ ഇടയിൽ പോയിട്ട് തിരയും, എല്ലായിടത്തും ഇത് അന്വേഷിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്? എവിടെ നിന്നാണ് ഈ കസ്തൂരിയുടെ സുഗന്ധം വരുന്നത്? മാനിങ്ങനെ അന്വേഷിച്ച് 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 അലയുന്നതിന് അലഞ്ഞലഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനെപ്പോഴാണ് വിശപ്പുണ്ടാകുന്നത്? വിശപ്പുണ്ടാകുന്ന സമയത്ത് അതെന്തെങ്കിലും കഴിക്കും, ക്ഷീണിക്കുമ്പോൾ വീണ്ടും കിടക്കും, കടന്നതിന് ശേഷം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ജോലി എന്താണ്? കസ്തൂരിയുടെ സുഗന്ധം തേടി അല്ലയ്യ, അതിന്റെ ഉറവിടം തേടിയിട്ടല്ലയ്യ, അതാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ കസ്തൂരിയുടെ സുഗന്ധം തേടിയിട്ടുള്ള ഈ അലച്ചില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. മാൻ എന്ന് പറയുന്ന ഈ മൃഗത്തിന് അതിന്റെ ഉത്തരം കണ്ടെത്താനേ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം അതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, എന്റെ നാഭിയിൽ നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിയാനുള്ള ശക്തി, വിവേചന ശക്തി മാനിനില്ല. കാരണം അത് മൃഗമാണ്. പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ? മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും വലിയ വിശേഷത സർവശക്തിവാനായ ഭഗവാന്റെ രചനയിലെ സർവശ്രേഷ്ഠ രചനയാണ് നമ്മൾ മനുഷ്യര്. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ വിശേഷത എന്താണ്? നമുക്ക് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്, തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്, വിവേകം നമുക്ക് മനുഷ്യർക്ക് പ്രാപ്തമായ സർവശ്രേഷ്ഠമായ ഒരു ഈശ്വരീയ വരദാനമാണ്. പക്ഷേ നാമും നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മളും ശരിക്കും പറഞ്ഞാലേ മാനിനെ പോലെയുള്ള, കസ്തൂരി മാനിനെ പോലെയുള്ള ഒരു ഓട്ടത്തിലല്ലേ ഓടിക്കൊണ്ടിരിക്കണം അല്ലേ? രാവിലെ ഉണരണം, ഓടണം, ഓടി ഓടി ക്ഷീണിക്കുന്ന സമയത്ത് വൈകുന്നേരം വന്ന് നമ്മൾ വീണ്ടും റെസ്റ്റ് എടുക്കണം, വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, വീണ്ടും പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഓടുന്നു. ഈ ഓട്ടത്തിനിടയിൽ ഒരു ദിവസം മരണവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള യാത്രയിൽ നാം ആലോചിച്ച് നോക്കിയാൽ ഈ ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യപ്രാപ്തിയിൽ നമ്മൾ എത്രത്തോളം എത്തിച്ചേർന്നിട്ടുണ്ട്? നമ്മുടെ മടക്കയാത്ര അഥവാ മരണം നമ്മളോട് ആരോടും ചോദിച്ചിട്ടല്ല കടന്നു വരണം. അതുകൊണ്ട് സാധാരണ പറയല്ലേ, ഏത് നിമിഷവും നമ്മുടെ അന്തിമ നിമിഷമാകാം. പക്ഷേ നമ്മൾ സാധാരണ പറയില്ലേ, നമ്മൾ വരുന്ന സമയത്തൊന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുന്ന സമയത്ത് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. ശരിയാണ്, ഈ കയ്യിൽ നമ്മളൊന്നും കൊണ്ടുവരണമില്ല, ഈ കയ്യിൽ നമ്മളൊന്നും കൊണ്ടുപോകണമില്ല. മരണത്തോടുകൂടി ഈ കൈ തന്നെ നമ്മുടെ ഇല്ലാണ്ടാക്കുക. കാരണം ഇത് മണ്ണാണ്, മണ്ണോട് ചേർന്ന് പോകും. പക്ഷേ മരണത്തിന് ശേഷവും നമ്മുടെ കൂടെ വരുന്നത് എന്താണ്? നാം നമ്മുടെ ജീവിത കാലഘട്ടത്തില് ഉണ്ടാക്കിയെടുത്ത നന്മ തിന്മകള്, അത് നമുക്ക് നൽകുന്ന സുഖ ദുഃഖങ്ങള്, അത് മാത്രമാണ് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എന്റെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം, ഒബ്ജക്റ്റ് എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? നാം ഓരോരുത്തരും നമ്മളോട് ഈ ചോദ്യം ചോദിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താകും? ആലോചിച്ച് നോക്കൂ. ഒരു വിദ്യാർത്ഥിയോട് നമ്മൾ ചോദിക്കുക, എന്താ ജീവിത ലക്ഷ്യം? പഠിക്കണം, നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങണം, നല്ല റാങ്ക് വാങ്ങണം, നല്ല മാർക്ക് വാങ്ങണം, അതിനുശേഷം നല്ല അഡ്മിഷൻ ഉയർന്ന കോളേജിൽ കിട്ടണം, അതിനുശേഷം അവിടുന്ന് നമുക്ക് ക്വാളിഫിക്കേഷൻസ് പ്രാപ്തമാക്കണം. ആ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജോലി കിട്ടുകയുള്ളൂ. നല്ലൊരു ജോലി നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നല്ല ഏണിങ്സ് ഉണ്ടാവുള്ളൂ. നല്ല ഏണിങ്സ് ഉണ്ടായി കഴിഞ്ഞു നമ്മളൊരു ഫാമിലി സെറ്റപ്പ് ചെയ്യുന്നു, ഒരു ഫാമിലി മാനായിട്ട് നമ്മൾ മാറണം, ഫാമിലി ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഫാമിലി സെറ്റപ്പ് നമ്മൾ ചെയ്തു, വീട്, കാറ്, ബാക്കി ഭൗതികമായ സൗകര്യങ്ങൾ ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു. പക്ഷേ ഈ അറേഞ്ച്മെന്റ്സിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നാം തിരിഞ്ഞു നോക്കും നമ്മുടെ ജീവിതത്തിലേക്ക്, അപ്പോഴും വ്യക്തി എത്രത്തോളം മനസ്സമാധാനം അനുഭവിക്കുന്നുണ്ട്? കാരണം ജീവിതത്തിൽ പറയാറുണ്ടല്ലോ, രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഒന്ന് സുഖം, മറ്റൊന്ന് സൗകര്യം. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. മീൻസ് ഈവൻ സൗകര്യങ്ങൾ പോലും നമുക്ക് സുഖത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സുഖവും ശാന്തിയും, പീസ് ആൻഡ് ഹാപ്പിനെസ്, ഈ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലാണ് നമ്മൾ പോയി നിൽക്കണേ. ഓരോരുത്തരോടും പോയി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ എയിം വന്ന് നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, ശാന്തിയും സന്തോഷവും നിറഞ്ഞ ജീവിതം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ ലക്ഷ്യപ്രാപ്തി എനിക്ക് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ മാർഗത്തിലൂടെ, ഇന്നത്തെ എൻ്റെ പ്രസന്റ് ഡേ ലൈഫ് സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ആ പ്രക്രിയയിലൂടെ എനിക്ക് പ്രാപ്തമാകേണ്ട ഈ പ്രാപ്തി എത്രത്തോളം കിട്ടുന്നുണ്ട്? ഇതിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അവശ്യം ചിന്തിക്കണം. കാരണം ഇതിനെക്കുറിച്ചുള്ള ചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിന്തനം നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് മനഃശാന്തി എന്ന് പറയുന്ന ലക്ഷ്യപ്രാപ്തി എന്നും ജീവിതത്തിലെ വിദൂരത്തിലേ നിൽക്കുകയുള്ളൂ. അഥവാ അത് നമ്മുടെ പ്രാപ്തിയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നാം നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് വളരെ വളരെ അവശ്യമാണ്. എന്നാൽ സാധാരണഗതി നമ്മൾ നോക്കിക്കൊള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കണം, ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കണം. നമുക്ക് ദാഹിക്കുന്ന സമയത്ത് വെള്ളം അല്ലാതെ മണ്ണെണ്ണയും പെട്രോളും ഡീസലും ഒന്നും കുടിക്കാൻ പറ്റില്ലല്ലോ, പറ്റോ? ഇല്ല. എന്തുകൊണ്ട് കഴിയില്ല? നമുക്ക് ദാഹം എപ്പോഴാണ് ഉണ്ടാകണേ? ദാഹം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിന്റെ അളവ് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പൊ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു, അതിന്റെ ആ അടയാള റിഫ്ലക്ഷനാണ് നമുക്ക് ദാഹിക്കുന്നത്. അപ്പോ നഷ്ടപ്പെട്ട വെള്ളം അതേ അളവിൽ നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു വരുമ്പോഴേ നമ്മുടെ ബോഡി സ്റ്റെബിലൈസ് ആകും. ഇനി എത്ര വെള്ളം നഷ്ടപ്പെട്ടോ അത്രമാത്രം വെള്ളമേ നമ്മുടെ ബോഡി എടുക്കുള്ളൂ. അതാണ് നമ്മൾ ദാഹിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു ജഗ് വെള്ളം നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചു, നമ്മൾ ഗ്ലാസ്സെടുത്ത് വെള്ളം ഒഴിച്ച് കുടിക്കാൻ തുടങ്ങി, നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദാഹം ശമിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് നമ്മൾ താഴെ വയ്ക്കും. വയ്ക്കാറില്ലേ? എന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ദാഹം ശമിച്ചു മീൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്ര വെള്ളം നഷ്ടപ്പെട്ടു അത്രയും നമ്മൾ ഇതിനെ തിരിച്ചു കൊടുത്തു. അപ്പോ ബോഡി സ്റ്റെബിലൈസ് ആയി. അതോടുകൂടി ആ ദാഹം ശമിച്ചു, അർത്ഥം വെള്ളത്തിന്റെ നഷ്ടപ്പെട്ട അളവ് നമുക്ക് തിരിച്ചു കിട്ടി. അതേപോലെ നമ്മുടെ മനസ്സ് ദാഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ടോ, മനസ്സിന്റെ ദാഹം എന്താണ്? ശരീരത്തിന് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്നു, പക്ഷെ മനസ്സെന്തിനു വേണ്ടിയിട്ടാണ് ദാഹിക്കുന്നത്? മനസ്സിന്റെ ദാഹം ശാന്തിക്ക് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ടാണ്, സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോ നമ്മുടെ മനസ്സ് ദാഹിക്കുന്നത് ശാന്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയാം. കാരണം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കോൺഷ്യസ് വരാറുണ്ട്, മനസ്സിന്റെ ദാഹം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, പീസ് ഓഫ് മൈൻഡ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, മനഃശാന്തി. അപ്പൊ മനസ്സിന്റെ ദാഹമാണ് അതിന് ശാന്തി വേണം. ശാന്തി കിട്ടുമ്പോൾ മാത്രമേ, അഥവാ ശാന്തമായ അവസ്ഥയിൽ മാത്രമേ നമ്മുടെ മനസ്സിന് സ്വസ്ഥത കിട്ടുകയുള്ളൂ. അർത്ഥം നമ്മുടെ മനസ്സ് ആ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, ഇപ്പോൾ ചൂടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വയ്ക്കുക, ഒരു പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നു ആ വെള്ളം നീരാവിയാകാൻ തുടങ്ങും, ആവിയാകാൻ തുടങ്ങും, വേപ്പറാകും, ഇല്ലേ? അപ്പൊ വെള്ളം വേപ്പറായി വേപ്പറായി കുറെ കഴിഞ്ഞതിന് ശേഷം വേപ്പർ അതേ അവസ്ഥയിൽ നിൽക്കാറില്ലേ, കുറച്ച് കഴിയുമ്പോൾ നീരാവി തണുത്തിട്ട് വെള്ളമായിട്ട് മാറും, ഇല്ലേ? അതേപോലെ നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കണം, തണുപ്പ് കൂടുകയാണെന്നിരിക്കട്ടെ, തണുപ്പ് കൂടിക്കൂടിക്കൂടിയിട്ട് എന്താ സംഭവിക്കുക? വെള്ളം ഐസിന്റെ രൂപം പ്രാപിക്കും. പക്ഷേ ഐസായിട്ട് എത്ര സമയം വെള്ളത്തിന് ഇരിക്കാൻ പറ്റും? കുറച്ച് സമയം, അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ചൂടാവുമ്പോൾ എന്താവും? ഐസ് വീണ്ടും മെൽറ്റ് ചെയ്യും. ഐസ് മെൽറ്റ് ചെയ്താൽ വീണ്ടും അത് വെള്ളമായിട്ട് മാറും. അതേസമയം നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ നോക്കൂ, വെള്ളം എത്ര സമയം വേണമെങ്കിലും വെള്ളം എന്നുള്ള അവസ്ഥ, മീൻസ് ലിക്വിഡ് ഫോമിൽ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ചൂട് കൂടിയ വേപ്പറാകും, തണുപ്പ് കൂടിയാൽ ഐസാകും. അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വാട്ടറിന്റെ, വെള്ളത്തിന്റെ നാച്ചുറൽ സ്റ്റേജ്, ആ നാച്ചുറൽ നേച്ചർ എന്ന് പറയുന്നത്, നാച്ചുറൽ നേച്ചർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും ലിക്വിഡ് ഫോം. അതുകൊണ്ടാണ് വെള്ളം എന്ന് പറയുന്ന അവസ്ഥയിൽ നോർമൽ ടെമ്പറേച്ചറിൽ എത്ര സമയം വേണമെങ്കിലും ആ ലിക്വിഡ് ഫോമിൽ ഇരിക്കും. പക്ഷേ ചൂട് കൂടിയ വേപ്പർ ആകണം. അർത്ഥം എന്താണ്? ചൂട് കൂടിയ അർത്ഥം സിറ്റുവേഷൻ ചേഞ്ച് ആയി, അതിനനുസരിച്ച് വെള്ളം അതിന്റെ സ്വഭാവം മാറ്റും. അതേപോലെ അല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കൂ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് പോവാണ് എങ്കിലും നമ്മൾ നോർമൽ, നമ്മുടെ നോർമൽ സ്റ്റേജ് എന്താണ്? സാധാരണഗതി നമ്മളെല്ലാവരും വളരെ കാമാണ്, ക്വയറ്റാണ്, പീസ്ഫുള്ളാണ്, അല്ലേ? പക്ഷേ ജീവിതത്തിൽ സിറ്റുവേഷൻസ് അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ നമ്മുടെ അവസ്ഥയും മാറും. ചില സമയത്ത് നമുക്ക് ചൂട് പിടിക്കും, ചില സമയത്ത് നമ്മളും തണുക്കും, ഇല്ലേ? അപ്പൊ ചില സമയത്ത് നമുക്ക് ചൂടുണ്ടാവും, അർത്ഥം ടെൻഷൻ ഉണ്ടാകുന്നു, ദുഃഖം ഉണ്ടാകുന്നു, ദേഷ്യം ഉണ്ടാകുന്നു, നെഗറ്റീവ് ഫീലിംഗ്സിന് നമ്മൾ ചില സമയത്ത് വശംവദരാകുന്നു. എന്താ കാരണം? സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, നമ്മുടെ മേൽ ഉണ്ടാക്കുന്ന പ്രഷർ ചില സമയത്ത് നമ്മൾ നിന്ന് ദേഷ്യത്തിന്റെ രൂപത്തിലോ അശാന്തിയുടെ രൂപത്തിലോ ടെൻഷന്റെ രൂപത്തിലോ പുറത്തു വരുന്നത് നമുക്ക് കാണാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഉദാഹരണത്തിന് ഒരാൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു, എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം, അത് ഞാൻ കേൾക്കണം. അത് കേട്ടത് എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ ഞാൻ എത്ര സമയം ദേഷ്യപ്പെട്ടിരിക്കും, എത്ര സമയം ദേഷ്യപ്പെടും? അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആരെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാണ്, പറയുകയാണ്, അല്ലെ നിങ്ങളോട് പ്രവർത്തിക്കുകയാണ്, അപ്പൊ എത്ര സമയം നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റും? എത്ര സമയം ദേഷ്യപ്പെടും ഒരു ദിവസത്തിൽ? അരമണിക്കൂർ, ഒരു മണിക്കൂർ, ഒരു ദിവസം മുഴുവൻ നമുക്കിരിക്കാൻ പറ്റില്ല. ഒരു മുഴുവൻ ദിവസവും നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കണില്ലേ? കുറച്ച് സമയത്ത്, കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ സംഭവിക്കണേ? നാച്ചുറലി നമ്മുടെ ദേഷ്യം മാറാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഒന്നുകിൽ ആ ദേഷ്യപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് കേൾക്കും, അല്ലെ നമുക്ക് ഇഷ്ടമുള്ള വേറെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യും, അല്ലെ ആ സ്ഥലത്ത് നമ്മൾ മാറും, ആ വ്യക്തിയെ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും. അപ്പം ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനുള്ള ആ ടെൻഡൻസി നമ്മുടെ മനസ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ സ്പോട്ടിൽ ദേഷ്യം വന്നു, പക്ഷെ ആ ദേഷ്യം മാറാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യും, ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലാതെ നമുക്ക് അസ്വസ്ഥമായിട്ട് അശാന്തമായിട്ട് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഹോ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഞാനൊന്ന് സ്വസ്ഥായിട്ടിരുന്നോട്ടെ, എന്നെ ശല്യപ്പെടുത്താതെ. അർത്ഥം എന്താണ്? സ്വസ്ഥായിട്ട് എനിക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അശാന്തമായിട്ട് എനിക്ക് അധിക സമയം ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അശാന്തി മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട വസ്തുത, അശാന്തി നമ്മുടെ മനസ്സിന്റെ നോർമൽ സ്റ്റേജ് അല്ല. നോർമൽ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ എത്ര സമയം വേണമെങ്കിലും ഇരിക്കുക. അതുകൊണ്ടാണ് വെള്ളത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, വെള്ളം നോർമൽ ടെമ്പറേച്ചറിൽ എത്ര സമയം വേണമെങ്കിലും ലിക്വിഡ് ഫോമിൽ ഇരിക്കും. അതേപോലെ ജീവിതത്തിൽ നമ്മൾക്ക് നോർമലാണ് ലൈഫെങ്കിൽ നമ്മൾ കാമായിട്ട് ക്വയറ്റായിട്ട് കൂളായിട്ട് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകും. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ, മാനഹാനി, അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ഡൗണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത്, എന്തെങ്കിലും ഇറക്കം അഥവാ താഴ്ച നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, അത് സാമ്പത്തിക നഷ്ടമാകട്ടെ, മാനനഷ്ടമാകട്ടെ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മുടെ മേലെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും സമ്മർദ്ദങ്ങളാകട്ടെ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അശാന്തമാകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അശാന്തമാകണു, പിന്നീട് നമ്മൾ ആ ശാന്തിയെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു, അതിലൂടെ ആ ശാന്തിയെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റണം. അതിൽ നാം മനസ്സിലാക്കേണ്ടത്, സാധാരണ ജീവിതം നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും സാധാരണഗതിയിൽ നോർമൽ ലൈഫില് എല്ലാവരുടെ അവസ്ഥ കാമാണ്, ക്വയറ്റാണ് എല്ലാവരും. അർത്ഥം നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഈസ് പീസ്, ശാന്തിയാണ് നമ്മുടെ സ്വധർമ്മം. അർത്ഥം സ്വഭാവം, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? സ്വഭാവം എന്നാ പറയാ, ആ വേർഡിൽ തന്നെയുണ്ട് അർത്ഥം. സ്വ, സ്വ മീൻസ് സ്വന്തം, സെൽഫ്, സെൽഫിന്റെ, എന്റെ ഭാവം, സ്വഭാവം, സ്വന്തം ഭാവം, എന്റെ ഭാവം ശാന്തി. സ്വഭാവം നമ്മുടെ സ്വധർമ്മം, നമ്മുടെ സ്വന്തം ധർമ്മം, നമ്മുടെ സർവശ്രേഷ്ഠ ജീവിതധാരണ ശാന്തത. അപ്പൊ ശാന്തിയുടെ ശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പവർ. പക്ഷേ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നോക്കൂ, ഈ സൈലൻസിന്റെ പവറിനെ അഥവാ ശാന്തിയുടെ ശക്തിയെ നമ്മൾ എത്രത്തോളം കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്? ശാന്തിയുടെ ശക്തി എത്രത്തോളം നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു, അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇന്ന് ഏതെല്ലാം സിറ്റുവേഷനെ, നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ടെൻഷനോട് കൂടിയിട്ട് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള മൈൻഡോട് കൂട്ടിയിട്ട് ഫേസ് ചെയ്യുന്നു, അതേ സിറ്റുവേഷൻസ് നമുക്ക് വളരെ ശാന്തമായ രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മുടെ ഒറിജിനൽ നേച്ചർ എന്ന് പറയുന്നത്, മനസ്സിന്റെ നാച്ചുറൽ നേച്ചർ എന്ന് പറയുന്നത് ശാന്തിയാണ്. അപ്പൊ ആ ശാന്തിയുടെ ശക്തിയെ കാര്യങ്ങളിൽ ഉപയോഗിക്കുക, അതാണ് ശരിക്കും പറഞ്ഞ ടോട്ടൽ ആധ്യാത്മിക ജ്ഞാനം ത്തിന്റെ സാരം, എസൻസ് എന്ന് പറഞ്ഞാല് സൈലൻസിന്റെ പവറിനെ എങ്ങനെ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ചെയ്യാം മനുഷ്യ ജീവിതത്തില്, നമ്മുടെ ദൈനംദിന ജീവിതത്തില്, ഇപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫില് സൈലൻസിന്റെ പവറിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിൽ, വ്യക്തിപരമായ ജീവിതത്തിലെ സൈലൻസിന്റെ പവറിന്റെ ഉപയോഗം എന്താണ്? എത്രത്തോളം മൈൻഡ് പീസ്ഫുൾ ആണോ, ശാന്തിയുടെ ശക്തി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു കാര്യങ്ങളിൽ, അത്രത്തോളം ടോട്ടൽ നമ്മുടെ ബോഡി സിസ്റ്റത്തിന്റെ വർക്കിംഗ് നോർമലാണ്. ബോഡി സിസ്റ്റം, നമ്മുടെ ഇന്നർ ഫങ്ഷൻസ് എപ്പോഴാണ് നോർമലാകണേ? ബ്ലഡ് സർക്കുലേഷൻ ഉൾപ്പെടെ നോർമലാകണേ. അപ്പോൾ ടോട്ടൽ ബോഡി ഹെൽത്ത് നമുക്ക് നോർമൽ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. കാരണം മനസ്സ് അശാന്തമാകുന്നതിനനുസരിച്ച് ചിന്തകൾ വേസ്റ്റും നെഗറ്റീവും കൂടുമ്പോൾ അശാന്തമായ മനസ്സാണ് ശാരീരികമായിട്ടുള്ള അനാരോഗ്യത്തിന്റെ പ്രധാന കാരണം. അപ്പൊ പീസ് ഓഫ് മൈൻഡ്, ശരീരത്തില് മനസ്സിന്റെ പങ്ക് വളരെ ഉയർന്നതാണ്. മാനസിക അവസ്ഥക്കനുസരിച്ച് നമ്മുടെ ശാരീരിക അവസ്ഥയിൽ മാറ്റം വരും. അതുകൊണ്ടാണ് പറയുന്നത്, അപ്പൊ ശരീരം നമ്മുടെ കുറച്ച് വീക്കാണെങ്കിലും മനസ്സ് നമ്മുടെ പവർഫുൾ ആണെങ്കിൽ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജീവിതത്തിൽ ശാരീരികമായ അംഗവൈകല്യങ്ങൾ സംഭവിച്ച പലരും, വളരെയധികം പേര് കൈയില്ലാതെ, കാലില്ലാതെ, കണ്ണില്ലാതെ, വളരെയധികം അവയവങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോഴും പക്ഷെ അവരവരുടെ മൈൻഡിന്റെ പവർ, വിൽ പവർ ഉപയോഗിച്ച് ജീവിതത്തിൽ വളരെ ഉയരങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത എന്താണ്? നമ്മുടെ മനഃശക്തി അഥവാ ശാന്തിയുടെ ശക്തിയെ, മനഃശാന്തി ശക്തിയായിട്ട് രൂപാന്തരം. ആ ശാന്തിയുടെ ശക്തി, സൈലൻസിന്റെ പവറിനെ ധാരാളം കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷേ ആ ശക്തിയെ തിരിച്ചറിയാൻ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. മാനിന്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ, മാൻ അതിന്റെ ഉള്ളിലുള്ള കസ്തൂരിയുടെ സുഗന്ധത്തെ കണ്ടെത്താൻ പറ്റാത്തതുപോലെ ഇന്ന് ശാന്തിക്ക് വേണ്ടിയിട്ടും നമ്മൾ പുറത്തലയുകയാണ്, ഔട്ടർ സ്പേസിലേക്ക് യാത്ര ചെയ്യാം. പക്ഷേ ഇന്നർ സ്പേസിലേക്കുള്ള റിട്ടേൺ ജേർണിയിലൂടെ മാത്രമേ നാം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാത്തരത്തോളം കാലം ശാന്തിയുടെ യഥാർത്ഥ ഉറവിടം നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതിനാൽ ശാസ്ത്രലോകം ഇത്രയധികം വളർന്ന് എങ്ങനെയാണോ മനുഷ്യൻ ശാസ്ത്രത്തിന്റെ ശക്തി ഉപയോഗിച്ച്, അറിവിന്റെ തല ഉപയോഗിച്ച് ബഹിരാകാശം വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ആധ്യാത്മിക ജ്ഞാനം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ആന്തരിക ലോകത്തിലേക്കുള്ള, ഇന്നർ സ്പേസിലേക്കുള്ള യാത്രയ്ക്കാണ്. ആ യാത്രയ്ക്ക് നമുക്ക് ജ്ഞാനം വേണം, ആത്മീയ ജ്ഞാനം, ആ തിരിച്ചറിവിന്റെ വെളിച്ചം നമുക്ക് നൽകും. അതിനോടൊപ്പം ആ വെളിച്ചത്തിന്റെ ആധാരത്തിൽ നാം അന്തരാത്മാവിലേക്ക് ഒരു യാത്ര നടത്തുന്ന സമയത്ത് നമ്മുടെ ആന്തരിക ലോകത്തിലെ മനസ്സിന്റെ യഥാർത്ഥ ഭാവത്തെ, ശാന്തിയുടെ ശക്തിയെ അനുഭവിക്കാൻ നമുക്ക് കഴിയും. അതാണ് ധ്യാനം നമുക്ക് നൽകുന്നത്. അന്തരാത്മാവിലേക്കുള്ള യാത്ര നമുക്ക് ചെയ്യാനും ശാന്തിയുടെ സുഖം, ശാന്തിയുടെ ശക്തി, ശാന്തിയുടെ ബലം, ശാന്തി എന്ന് പറയുന്ന പരമമായ ഊർജത്തിന്റെ അനുഭൂതി ചെയ്യിപ്പിക്കാൻ ധ്യാനത്തിലൂടെ കഴിയും. രാജയോഗ ധ്യാനം ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലൂടെ നൽകുന്ന ഈ സർവശ്രേഷ്ഠമായ ജീവിത പ്രക്രിയ നമുക്ക് നൽകുന്നത് നമ്മുടെ ആന്തരിക മനസ്സിലെ ശാന്തിയുടെ പവറിനെ തിരിച്ചറിയാനും അതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കാനുമാണ്. അപ്പോൾ കുറച്ച് സമയം രാജയോഗ ധ്യാനത്തിലൂടെ നമുക്ക് നമ്മളുടെ ഉള്ളിലെ ശാന്തിയുടെ ശക്തിയുടെ അനുഭൂതി എങ്ങനെ ചെയ്യാം, ആ യാത്ര ഓർമ്മയുടെ യാത്രയെന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിന്റെ യാത്രയെന്ന് പറയാം, ചിന്തകളിലൂടെയുള്ള യാത്രയെന്ന് പറയാം, ആ യാത്രയിലൂടെ നമുക്കും നമ്മുടെ ഉള്ളിലെ ആ ശാന്തിയുടെ ശക്തിയെ കണ്ടെത്താം. ഞാൻ എന്നിലേക്ക്, അന്തരാത്മാവിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ്. എന്റെ ചിന്താമണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എന്നിലെ എന്നെ കണ്ടെത്താൻ കഴിയും. എന്റെ മനസ്സിപ്പോൾ ഒരു കടൽ പോലെ വേണ്ടുന്നതും വേണ്ടാത്തതും നല്ലതും കെട്ടതുമായ ചിന്തകളുടെ അലകളാൽ പ്രക്ഷുബ്ധമായിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കടലിന്റെ മുകൾ പരിപ്പ്. എത്ര തന്നെ തിരമാലകളാൽ പ്രക്ഷുബ്ധമാണെങ്കിലും അടിത്തട്ട് വളരെ വളരെ ശാന്തമാണ്. അതേപോലെ എന്റെ മനസ്സിന്റെ ആഴത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്റെ ഉള്ളിലെ ശാന്തിയുടെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയും. ഞാൻ വളരെ വളരെ ശാന്തനാണ്. ശാന്തതയാണ് എന്റെ സ്വഭാവം. ശാന്തിയാണ് എന്റെ സ്വധർമ്മം. ശാന്തിയുടെ ശക്തിയാണ് എന്റെ സർവശ്രേഷ്ഠമായ ശക്തി. എന്നിലെ പരമമായ ശക്തി സ്രോതസ്സിനെ, ശാന്തിയുടെ ഉറവിടത്തെ ഞാൻ അനുഭവിക്കുന്നു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.